കൂട്ടായ്മയില്ലാത്ത ആത്മനിറവ്, ആത്മനിറവല്ല ഐക്യതയില്ലാത്ത ആത്മനിറവ് എന്ത് ആത്മാവാണെന്നോ ഒന്ന് ചിന്തിച്ചു നോക്കൂ.
ജീവസന്ദേശത്തിന്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വന്ദനം. ദൈവവചനം അത് എന്തിനേക്കാളും വിലയേറിയതാണ്. തേനിനേക്കാൾ തേൻകട്ടയേക്കാൾ മാധുര്യമുള്ളതാണ് ഈ വചനം. ദിനംതോറും അതിരാവിലെ തന്നെ രുചിച്ചുകൊണ്ട് ആരംഭിക്കുവാൻ ലഭിക്കുന്നത് എത്ര അനുഗ്രഹകരമാണ്, എത്ര ആശ്വാസകരമാണ്. ഇന്നും ദൈവവചനത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
പരിശുദ്ധാത്മ നിറവെന്നാൽ എന്ത്? ഇതാകുന്നു ഇന്നലെ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ആത്മാവ് നിറഞ്ഞവരാകുവീൻ എന്നുള്ളത് ദൈവകൽപ്പനയാകുന്നു എന്നും നാം അത് അനുസരിക്കണം എന്നും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും പ്രത്യേക സന്ദർഭത്തിൽ അനുഭവമാക്കേണ്ട ഒരു കാര്യം അല്ല പരിശുദ്ധാത്മ നിറവെന്നും ഈ അനുഭവം പ്രതിദിനം നാം ആസ്വദിക്കേണ്ട ഒന്നാകുന്നു എന്നും ചിന്തിച്ചു. നമ്മുടെ പരിശ്രമങ്ങളാലല്ല നിറയപ്പെടുന്നത്, പരിശുദ്ധാത്മാവ് നമ്മെ നിറയ്ക്കുകയാണ്. നിറയുക എന്നത് ഉള്ളടക്കത്തെയോ അളവിനെയോ കാണിക്കുവാനല്ല. ബൈബിളിൽ നിറയുക എന്നത് നിയന്ത്രിക്കപ്പെട്ടു എന്ന അർത്ഥത്തിലാണ് പലയിടത്തും ഉപയോഗിച്ചിരിക്കുന്നത്. ലൂക്കോസിന് സുവിശേഷം 4:28 വാക്യത്തിൽ നാം വായിക്കുന്നത് പള്ളിയിലുള്ളവർ ഇത് കേട്ടിട്ട് കോപം നിറഞ്ഞവരായി എന്ന്. എന്ന് പറഞ്ഞാൽ അവർ കോപത്താൽ നിയന്ത്രിക്കപ്പെട്ടു എന്നത്രേ. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 13:45 നാം വായിക്കുന്നത് യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി എന്നത്രേ. അതിന്റെ അർത്ഥം അവർ അസൂയയാൽ നിയന്ത്രിക്കപ്പെട്ടു എന്നത്രേ. ആത്മാവിനാൽ നിറയപ്പെട്ടിരിക്കുക എന്നാൽ നമ്മുടെ മനസ്സിലും വികാരങ്ങളിലും ഇച്ഛയിലും നിരന്തരമായി പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം അനുഭവിക്കുക എന്നത്രേ. പരിശുദ്ധാത്മ നിറവും പരിശുദ്ധാത്മ സ്നാനവും തമ്മിലുള്ള വ്യത്യാസവും കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി. ഒരു വ്യക്തി ക്രിസ്തുവിനെ തന്റെ രക്ഷകനായി അംഗീകരിക്കുമ്പോൾ ഉടനെ തന്നെ ആ വ്യക്തി പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചു, അല്ലെങ്കിൽ ക്രിസ്തുവുമായി താതാത്മ്യപ്പെട്ടു. പരിശുദ്ധാത്മാവിനെ ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് ചേർക്കുന്നു. നമ്മുടെ മാനസാന്തരത്തിന്റെ സമയത്ത് ഒരിക്കലായി നടക്കുന്ന ഒരു അനുഭവമാകുന്നു പരിശുദ്ധാത്മ സ്നാനം എന്നതിനാൽ അത് ആവർത്തിക്കുകയില്ല എന്നും നാം കണ്ടുകഴിഞ്ഞു. എന്നും ഒരാൾ രക്ഷിക്കപ്പെടുകയില്ലല്ലോ. പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ വിശ്വാസികൾ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുകയും അങ്ങനെ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ രൂപം പ്രാപിക്കുകയും ചെയ്തു. എന്നാൽ അവർ ആത്മാവിനാൽ നിറയപ്പെടുകയും ചെയ്തു. ഈ നിറവാണ് ക്രിസ്തുവിനു വേണ്ടി സാക്ഷിക്കുവാൻ അവരെ ശക്തീകരിച്ചത്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2:2 യഹൂദന്മാരായ വിശ്വാസികൾ ആത്മാവിനാൽ നിറയപ്പെടുകയും അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 10 യഹൂദേതരായ വിശ്വാസികൾക്ക് അനുഭവം തന്നെ ഉണ്ടാകുകയും ചെയ്തു എന്ന് നാം കാണുന്നു. അങ്ങനെ ക്രിസ്തുവിന്റെ ശരീരം യഹൂദന്മാരാലും ജാതികളാലും രൂപം പ്രാപിച്ചു. കാൽവരിയിൽ നടന്ന സംഭവം ആവർത്തിക്കുമെങ്കിൽ മാത്രമേ ഈ രണ്ട് പ്രത്യേക അവസരങ്ങളിൽ നടന്ന ചരിത്രപരമായ സ്നാനം ആവർത്തിക്കുകയുള്ളൂ. എന്നാൽ ആ സ്നാനം വ്യക്തിപരമാക്കിയിരിക്കുകയാണ്. ഒരു പാപി ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ആത്മാവ് അവനിൽ പ്രവേശിച്ച് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഒരു അവയവമായി അവനെ തീർക്കുമ്പോൾ പരിശുദ്ധാത്മ സ്നാനം ഈ പറഞ്ഞ വ്യക്തിയിലുണ്ടാകുന്നു. ഞാൻ ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഉൾപ്പെട്ടതാകുന്നു എന്നതാണ് ആത്മാവിന്റെ സ്നാനം എന്ന് പറഞ്ഞാൽ. ആത്മാവിനാൽ നിറയപ്പെടുക എന്നാൽ എന്റെ ശരീരം ക്രിസ്തുവിനുള്ളതാകുന്നു എന്നത്രേ. അങ്ങനെ ആത്മാവിനാൽ നിറയപ്പെടുന്ന ഒരു വ്യക്തി സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കും. ഈ സന്തോഷം വിശദീകരിക്കുവാൻ പൌലോസ് പറഞ്ഞ ഒരു ഉദാഹരണവും നാം കാണുകയുണ്ടായി. വളരെ സർവ്വസാധാരണമായ ആ ഉദാഹരണം മത്തരാകുന്ന അവസ്ഥയാണ്. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, ആത്മാവ് നിറഞ്ഞവരാകുവീൻ എന്ന്. പെന്തക്കോസ്ത് നാളിൽ വിശ്വാസികൾ ആത്മാവിനാൽ നിറയപ്പെട്ടപ്പോൾ കണ്ടുനിന്ന ജനങ്ങളിൽ ചിലർ അവർ പുതുവീഞ്ഞു കുടിച്ചവരാകുന്നു എന്നാരോപിച്ചു. ഒരു കാര്യം ഓർക്കണം, ഇവിടുത്തെ താരതമ്യം വളരെ ഉപരിപ്ലവമായ ഒന്നു മാത്രമാണ്. അവിടെ കൂടി നിന്നവർക്ക് ശിഷ്യന്മാരുടെ സന്തോഷം കണ്ടപ്പോൾ ഈ മത്തരാകുന്നതിനേക്കാൾ കൂടുതലായി ഒന്നും ചിന്തിക്കുവാൻ കഴിയുമായിരുന്നില്ല. അതും അവിടെ കൂടി നിന്നവരിൽ ചുരുക്കം ചിലർ മാത്രമേ ഇങ്ങനെ പ്രസ്താവിച്ചുള്ളൂ. ഭൂരിഭാഗവും അങ്ങനെ ചിന്തിക്കാതെ തങ്ങളുടെ തന്നെ ഭാഷയിൽ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേട്ട് ആശ്ചര്യപ്പെട്ടു നിൽക്കുകയായിരുന്നു. ഈ ചുരുക്കം ആളുകൾ വാസ്തവത്തിൽ ആത്മാർത്ഥതയില്ലാതെയാണ് സംസാരിച്ചതെന്ന് ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. കാരണം അവർ പരിഹസിച്ചു പറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ താരതമ്യത്തിൽ നിന്നും ചില പ്രായോഗിക പാഠങ്ങൾ നമുക്ക് പഠിക്കാവുന്നതാണ്. മദ്യം അടിമപ്പെടുത്തുന്ന ഒന്നാകയാൽ ഒരു മദ്യപൻ വേറൊരു ശക്തിയുടെ നിയന്ത്രണത്തിലായിരിക്കും, സ്വന്തമായിട്ടല്ല പ്രവർത്തിക്കുന്നതെന്ന് ചുരുക്കം. വാസ്തവത്തിൽ മദ്യപനെ നിയന്ത്രിക്കുന്ന ശക്തി ഒരുതരം വിഷണ്ണതയാണ്. അവൻ ആകെ സ്വതന്ത്രനായതുപോലെ അവന് തോന്നുന്നു. അവന്റെ സകല പ്രശ്നങ്ങളും നീക്കപ്പെട്ടതുപോലെ ഒരു അനുഭവം, ഒരു തോന്നൽ. തന്നെ തന്നെ അവതരിപ്പിക്കുവാൻ മദ്യപന് ഒട്ടും ലജ്ജയില്ല. അതെ, അവൻ പറയുന്നതും ചെയ്യുന്നതും ലജ്ജാകരമാണെങ്കിൽ തന്നെ അതെല്ലാം കാണിക്കുവാൻ അവന് ലജ്ജയൊന്നുമില്ല. അവന്റെ ഉള്ളിൽ തോന്നുന്നതെല്ലാം പുറത്തു കൊണ്ടുവരുവാനും അവന് ലജ്ജയില്ല. ഈ ചിത്രം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരു വ്യക്തിയിലേക്ക് ഇട്ടുനോക്കുക. അവന്റെ ജീവിതത്തെ ദൈവം നിയന്ത്രിക്കുന്നു. അവൻ വളരെ ആഴമേറിയ ഒരു സന്തോഷം അനുഭവിക്കുന്നു. ദൈവനാമ മഹത്വത്തിനായി മനസ്സിലുള്ളത് പറയുവാൻ അവൻ ഭയപ്പെടുന്നില്ല. മദ്യം മദ്യപന്റെ തലച്ചോറിനെ ബാധിക്കുന്നതിനാൽ അവൻ അനിയന്ത്രണം ആയി പ്രവർത്തിക്കുമെന്നത് തീർച്ചയാണ്. അതേസമയം ഒരു വിശ്വാസി വളരെ മനോഹരമായ ഒരു സ്വയനിയന്ത്രണം അനുഭവിക്കുന്നു. അതെ, ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന അവസ്ഥ. സ്വയനിയന്ത്രണം ആത്മാവിന്റെ ഫലത്തിൽ ഒന്നത്രേ. മദ്യപൻ തന്നെ തന്നെ ഒരു വിഡ്ഢിയാക്കുന്നു. എന്നാൽ ആത്മാവ് നിറഞ്ഞ ഒരു വ്യക്തി, ആത്മനിറവ് പ്രാപിച്ച വിശ്വാസി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ക്രിസ്തുവിനു വേണ്ടി ഒരു ഘോഷനാകുവാൻ തയ്യാറാകുന്നു. മദ്യപൻ തന്നിലേക്ക് തന്നെ മറ്റുള്ളവരുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. എന്നാൽ ആത്മാവ് നിറഞ്ഞവൻ ക്രിസ്തുവിന്റെ ഒരു സാക്ഷിയാണ്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു എന്നതിന്റെ അടയാളമാകുന്നു നാം ഇന്നലെ ഒടുവിലായി ചിന്തിക്കുവാൻ ആരംഭിച്ചത്. 19-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒന്നാമത്തെ അടയാളത്തെക്കുറിച്ച് നാം ചിന്തിച്ചു. അതെ, കൂട്ടായ്മ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച്. ഇവിടെ സങ്കീർത്തനവും സ്തുതിയും ഗീതങ്ങളും എല്ലാം സംഗീതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണല്ലോ. അപ്പോൾ ചിലർ വ്യാഖ്യാനിച്ചേക്കാം, ആത്മാവിൽ നിറയുകയെന്നാൽ നാം അന്യോന്യം സംസാരിക്കുന്നത് നിർത്തിയിട്ട് അന്യോന്യം പാട്ടുപാടിക്കൊണ്ടിരിക്കും എന്ന്. അതല്ല ഇവിടുത്തെ അർത്ഥം. ഇവിടുത്തെ സൂചന ക്രിസ്തീയ കൂട്ടായ്മയുടേതാണ്. പ്രത്യേകിച്ചും പരസ്യ ആരാധനയുടെ കാര്യമാണ് ഇവിടുത്തെ സൂചന. എപ്പോഴൊക്കെ ദൈവമക്കൾ ഒരുമിച്ച് കൂടുമോ അപ്പോഴൊക്കെ ദൈവത്തോടും തമ്മിൽ തമ്മിലും പാട്ടുപാടുവാൻ അവർക്കിഷ്ടമാണ്. കൂട്ടായ്മയില്ലാത്ത ആത്മനിറവ് ആത്മനിറവല്ല. ഐക്യതയില്ലാത്ത ആത്മനിറവ് എന്ത് ആത്മാവാണെന്നോ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആത്മനിറവിന്റെ അടുത്ത തെളിവ് 20-ാം വാക്യത്തിൽ പറയുന്നത് നാം വായിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവൻ എല്ലായ്പ്പോഴും എല്ലാറ്റിനുവേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവീൻ. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു എന്നുള്ളതിന്റെ വേറൊരു തെളിവ് നന്ദി നിറഞ്ഞൊരു മനോഭാവമാണ്. സങ്കീർത്തനങ്ങളിൽ ഒരു വലിയ പങ്ക് ദൈവത്തിന് നന്ദിയും സ്തുതിയുമാകുന്നു നാം കാണുന്നത്. അതും വളരെ ഉയർന്ന ഒരു നിലയിലാണ്. ഇന്ന് വിശ്വാസികളുടെ ഇടയിൽ ഇത് നമുക്കധികം കാണുവാൻ കഴിയുന്നില്ല. അവന്റെ പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം നാം കർത്താവിന് സ്തോത്രം പറയണം, ദൈവത്തിന് നന്ദി കരയേറ്റണം. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും താങ്കൾക്ക് അങ്ങനെ പറയുവാൻ സാധിക്കുമോ? ഹൃദയത്തിൽ നിന്നും അത് ഉത്ഭവിക്കുന്നില്ല എങ്കിൽ ഒരു പ്രയോജനവുമില്ല. ആത്മാവിൽ നിറയപ്പെടുമ്പോൾ നന്ദി നിറഞ്ഞ ഒരു ജീവിതമുണ്ടാകുന്നു. സകലത്തിനും സത്യസന്ധമായി തന്നെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാവുന്നതാണ്. ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നതിനുള്ള ആഹ്വാനം പൌലോസിന്റെ ലേഖനങ്ങളിൽ അസാധാരണമല്ല. പിറുപിറുക്കുന്ന ആത്മാവ് ഒരിക്കലും പരിശുദ്ധാത്മാവുമായി ചേർന്നു പോകുകയില്ല. ഇസ്രായേൽ ജനത്തെ മുറുകെ പറ്റിയിരുന്ന പാപങ്ങളിൽ ഒന്നായിരുന്നു പിറുപിറുപ്പ്. അവരെല്ലായ്പ്പോഴും ദൈവത്തിനും മോശയ്ക്കും എതിരായി പിറുപിറുക്കുകയായിരുന്നു. എന്നാൽ ആത്മനിറവ് പ്രാപിച്ചൊരു ദൈവപൈതൽ പരാതിപ്പെടുന്നതിലല്ല നിറഞ്ഞിരിക്കുന്നത്, നന്ദി കരയേറ്റുന്നതിൽ അത്രേ നിറഞ്ഞിരിക്കുന്നത്. ആത്മാവ് ഭരിക്കുന്നിടത്ത് ദൈവത്തോടുള്ള നന്ദിയുണ്ട്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവത്തെ സ്തുതിക്കണം. അനുഗ്രഹങ്ങൾക്കുവേണ്ടി മാത്രമല്ല, ശിക്ഷണത്തിനും ശാസനത്തിനും എല്ലാ ചുറ്റുപാടുകൾക്കും വേണ്ടി പിതാവിനെ സ്തുതിക്കണം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹവും സന്തോഷവും സ്തോത്രവും എപ്പോഴും ഉണ്ടായിരിക്കും. താങ്കൾ എല്ലാവരെയും സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ഓടി നടക്കേണ്ട ആവശ്യമില്ല. താങ്കൾ അവരെ സ്നേഹിക്കുന്നു എന്ന് കാണിച്ചു കൊടുക്കുക. ഇത് വളരെ പ്രായോഗികമായൊരു വ്യവസ്ഥയാണ്. ഇത് ദൈനംദിന ജീവിതത്തിലെ കാര്യമാണ്. ആ പമ്പിലേക്ക് ചെന്ന് ദൈവമേ എന്നെ നിറയ്ക്കണേ എന്ന് താങ്കൾ എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല? പഴയ ടാങ്ക് ശൂന്യമാണ്. നിങ്ങളിലും എന്നിലും പ്രയോജനപ്രദമായ ഒന്നും തന്നെ ഇല്ല എന്നോർക്കണം. അവന്റെ അടുത്ത് ചെന്ന് കർത്താവേ, ഞാൻ ശൂന്യമായിരിക്കുന്നു, എനിക്ക് നിറവ് ആവശ്യമാണ്, അതെ അങ്ങേക്കു വേണ്ടി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ നിറവ് എനിക്ക് ആവശ്യമാണ് എന്ന് പ്രാർത്ഥിച്ചാലും നമ്മെക്കൊണ്ട് തന്നെ അത് സാധ്യമാണെന്ന് നാം ചിന്തിച്ചാൽ അല്ല, അസാധ്യമാണ്. നമ്മിലൂടെ അവനത് സാധ്യമാണെന്ന് നാം മനസ്സിലാക്കണം. ആത്മനിറവിന്റെ മറ്റൊരു തെളിവാണ് 21-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. ഈ കീഴ്പ്പെടുക എന്നത് വളരെ രസകരമായൊരു വാക്കാണ്. അതിന്റെ അർത്ഥം അനുസരിക്കുക എന്നല്ല. സഭയിൽ താൻ ആരാണ്ടാകുന്നു എന്ന് ചിന്തിക്കുന്ന ഒരുവനിൽ നിന്നും ആജ്ഞകൾ സ്വീകരിക്കുന്ന ഒരു താണ ജോലിക്കാരനാകുന്നു പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച ഒരു ദൈവപൈതൽ എന്നല്ല പൗലോസ് പ്രസ്താവിക്കുന്നത്. നാം ആജ്ഞകൾ സ്വീകരിക്കുന്നവർ തന്നെയാണ്, പക്ഷേ നമ്മുടെ രക്ഷാനായകനിൽ നിന്നാണെന്ന് മാത്രം. അവനത്രേ നമ്മുടെ നേതാവ്. യോശുവ ചിന്തിച്ചു താനാണ് ഇസ്രായേൽ മക്കളുടെ നേതാവെന്ന്. അപ്പോൾ അതാ ഒരു മനുഷ്യൻ ഊരിപ്പിടിച്ചൊരു വാളുമായി പാളയത്തിനറ്റത്ത് ആ മനുഷ്യൻ നിൽക്കുന്നു. അവനോട് യോശുവ ചോദിച്ചു, നീ ഞങ്ങളുടെ പക്ഷത്തോ ശത്രുപക്ഷത്തോ എന്ന്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ അവൻ ചോദിച്ചത്, ഞാനാ ഇവിടുത്തെ നേതാവ്, വാളെടുക്കുവാൻ നിന്നോട് ആരാണ് പറഞ്ഞതെന്നത്രേ. അപ്പോൾ ദൂതൻ പറഞ്ഞ മറുപടി യോശുവയെ ആകെ വിറപ്പിച്ചു കളഞ്ഞു. തനിക്കൊരു നേതാവുണ്ടെന്ന് യോശുവ മനസ്സിലാക്കി. അവന് കീഴ്പ്പെടുന്നത് സ്നേഹത്തിന്റെ ആത്മാവിലാണ്. ഇവിടെ നിങ്ങളും ഞാനും നമ്മെ തന്നെ കീഴ്പ്പെടുത്തണം. അന്യോന്യം ക്രിസ്തുവിന്റെ ഭയത്തിൽ കീഴ്പ്പെട്ടിരിക്കണം. ഇതിന്റെ അർത്ഥം ക്രിസ്തുവിന്റെ ഭയത്തിൽ താഴ്മയോടെ ദൈവമക്കൾ ഒരുമിച്ച് നടക്കണം എന്നത്രേ. താഴ്മയോടെ മറ്റുള്ളവർക്ക്, അതെ ദൈവമക്കൾക്ക്, കീഴ്പ്പെട്ടിരിക്കാത്തവർ പരിശുദ്ധാത്മാവിനാലല്ല അശുദ്ധാത്മാവിനാൽ അത്രേ നിറയപ്പെട്ടിരിക്കുന്നത്. പലപ്പോഴും ആത്മാവിനാൽ നിറയപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന വ്യക്തികൾ ആക്രമണ സ്വഭാവമുള്ളവരും പിടിവാശിക്കാരും ധിക്കാരികളുമായി കാണപ്പെടാറുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് വിനയത്തിന്റെ ആത്മാവാണ്. അവനാൽ വാസ്തവമായി നിറയപ്പെട്ട വ്യക്തികൾ സൌമ്യതയും സാവധാനതയും പ്രകടിപ്പിക്കും. അവർ തമ്മിൽ കീഴ്പ്പെട്ടിരിക്കുമെന്നതാണ് വളരെ വ്യക്തമായൊരു തെളിവ്. ഇന്ന് ഈ വക സത്യങ്ങളൊക്കെ ത്യജിച്ചിട്ട് ആരാധനയ്ക്കോ കൂട്ടായ്മയ്ക്കോ വരുമ്പോഴുള്ള നിറവേ പലർക്കുമുള്ളൂ. അത് ഉറക്കപ്പാട്ടുപാടുകയും ശബ്ദമുണ്ടാക്കുകയും ചെയ്യുമ്പോൾ പലർക്കും ഈ ഉച്ചത്തിലുള്ള പ്രകടനങ്ങൾ തങ്ങളുടെ ജീവിതത്തിലെ അപാകതകളെ മറയ്ക്കുവാനുള്ള ഒരു ഉപാധി മാത്രമാണെന്നോർക്കണം. ഇത് ലോകം കാണുന്നു എന്ന് നാം മറക്കരുത്. ഒരു സഹോദരി എനിക്കറിയാം, അവർ ആരാധനയ്ക്ക് വന്നാൽ മറ്റാരേക്കാളുമേറെ ഉച്ചത്തിൽ പാട്ടുപാടുകയും പ്രവചിക്കുകയും എല്ലാം ചെയ്യും. മറ്റാർക്കും ആത്മനിറവില്ല എങ്കിലും ഇവർക്കുണ്ട് എന്ന് തോന്നത്തക്കവണ്ണം ഉള്ള പ്രകടനങ്ങൾ. എന്നാൽ അവരുടെ ഭർത്താവ് ഈ പറഞ്ഞതുപോലുള്ള വേറൊരു സഭയിലാണ് ആരാധിക്കുന്നത്. വീട്ടിൽ വഴക്കില്ലാത്ത നേരമില്ല. ഇനിയും അമ്മായിയമ്മയുമായുള്ള ബന്ധം അതിലും വഷള്. വീട്ടിലെ ബന്ധങ്ങളെല്ലാം ഒരുതരം നരകം. ഈ നരകത്തിൽ അശുദ്ധാത്മാക്കൾക്ക് മാത്രമേ പാർക്കാൻ കഴിയൂ എന്നുകൂടി ഞാൻ ഓർപ്പിക്കട്ടെ. പരിശുദ്ധാത്മ നിറവ് അവകാശപ്പെടുന്ന വലിയൊരു പങ്ക് ഇന്നും രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് എന്നെ അതിശയിപ്പിക്കുന്ന വാസ്തവം. വളരെയേറെ ഹൃദയവേദനയോടെ മാത്രമേ എനിക്കിത് പറയുവാൻ സാധിക്കൂ. പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച ഒരു ദൈവപൈതൽ മറ്റെല്ലാ ദൈവമക്കളോടും സൌമ്യതയോടെ ഇടപെടും. ഇത്രയും ഭാഗത്തുനിന്നും നാം പ്രധാനമായും കാണുന്നത് ആത്മനിറവ് പ്രാപിച്ച ഒരു ദൈവപൈതൽ ദൈവത്തെ സ്നേഹിക്കും, അന്യോന്യം സ്നേഹിക്കും. ആത്മാവിന്റെ ഫലം പറഞ്ഞിട്ടുള്ളതിൽ ആദ്യം സൂചിപ്പിച്ചിരിക്കുന്നതും അതുതന്നെയാണല്ലോ. ഇന്ന് സഭകളിൽ വിശ്വാസികൾ തമ്മിൽ ഈ സ്നേഹമുണ്ടോ? എന്തിന് പൊതുവായി പറയണം, നമുക്കോരോരുത്തർക്കായി നമ്മുടെ കാര്യങ്ങൾ ചിന്തിക്കാം. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരു വ്യക്തി മറ്റുള്ളവർക്ക് കീഴ്പ്പെടുവാൻ സന്മനസ്സുള്ള ആളായിരിക്കും. ഈ പ്രമാണത്തിന്റെ ചില പ്രായോഗിക വശങ്ങളാണ് നാം ഇനിയും കാണുന്നത്. ഒന്നാമതായി ഭാര്യാഭർത്തൃ ബന്ധം. അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാലും 22, 23, 24 വാക്യങ്ങൾ. ഭാര്യമാരെ, കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നതുപോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നതുപോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഈ കീഴടങ്ങുക എന്ന് പറഞ്ഞിരിക്കുന്ന പദത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഇതുവരെ ചിന്തിച്ചതിൽ നിന്നും വ്യത്യസ്തമായ ചില അർത്ഥങ്ങൾ ഞാൻ പറയുന്നു എന്നതിനാൽ ചിലരിലെങ്കിലും അത് ഞെട്ടൽ ഉണ്ടാക്കിയേക്കാം. കീഴടങ്ങുക എന്ന പദം ഭാര്യമാരുമായിട്ടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ വ്യാഖ്യാനിച്ചിട്ടുള്ളതിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ട് വേണം മനസ്സിലാക്കേണ്ടത്. ഭാര്യയെ തങ്ങൾക്ക് തോന്നുന്നതെല്ലാം അനുസരിപ്പിക്കുവാൻ ഭർത്താവിന് കൊടുത്തിരിക്കുന്ന ഒരു വടിയായി ഈ വാക്യം ഉപയോഗിച്ചിരുന്നോ എന്ന് ഞാൻ ശങ്കിക്കുന്നു. കീഴടങ്ങുക എന്നാൽ അടിമയെപ്പോലെ ആയിരിക്കണം ഭാര്യ എന്ന് ചിന്തിക്കുന്ന ഭർത്താക്കന്മാർ. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പീൻ എന്നല്ല കീഴടങ്ങുക എന്നാണ്. കീഴടങ്ങുക എന്നത് വളരെ ഘനം കുറഞ്ഞ ഒരു വാക്ക് തന്നെയാണ്. ഇതൊരു മനോഹരമായ വാക്കാണ്, സ്നേഹനിർഭരമായ വാക്കാണ്. ഇതിന്റെ അർത്ഥം നിങ്ങളുടെ സ്വന്തം ഭർത്താക്കന്മാരോട് കർത്താവിന് എന്ന പോലെ പ്രതികരിക്കുവാൻ അവരോട് പറഞ്ഞിരിക്കുകയാണ്. നാം എങ്ങനെയാണ് നമ്മുടെ കർത്താവിനോട് പ്രതികരിക്കുന്നത്? അവൻ നമ്മെ ആദ്യം സ്നേഹിച്ചതിനാൽ നാമും അവനെ സ്നേഹിക്കുന്നു. ഓർക്കണം, ആദ്യം സ്നേഹിച്ചത് അവനാണ്. അവന്റെ സ്നേഹത്തോട് നാം പ്രതികരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. വേറൊരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ടതുള്ളത് നിങ്ങളുടെ സ്വന്തം ഭർത്താക്കന്മാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. വളരെ വ്യക്തിപരവും സ്നേഹനിർഭരവുമായ ബന്ധമാണ് കീഴ്പ്പെടുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ, പൗലോസ് ഇവിടെ വളരെ വ്യക്തമായും വിശ്വാസികളോടാണ് സംസാരിക്കുന്നത്. പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച വ്യക്തികളോട് ക്രിസ്തീയ വിവാഹത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മിൽ ആർക്കൊക്കെയാണിത് പ്രയോജനപ്പെടുന്നതെന്ന് ആദ്യം ചിന്തിക്കണം. താങ്കൾ ഒരു ദൈവപൈതലാകുന്നു എങ്കിൽ ഈ ഭാഗം താങ്കൾക്ക് വളരെയേറെ പ്രയോജനം ചെയ്യും. ഭാര്യാഭർത്തൃബന്ധത്തെക്കുറിച്ച് വളരെയേറെ തെറ്റിദ്ധാരണകൾ നിലനിന്നിരുന്നൊരു കാലത്താണ് പൗലോസ് ഇതെഴുതുന്നത് എന്നോർക്കണം. വിവാഹബന്ധത്തിലെ വളരെ പ്രധാന ഘടകങ്ങളിലൊന്നാണ് ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുന്നത്. ഈ വിഷയം പരസ്യമായി സംസാരിക്കുവാൻ പാടില്ലാത്തതാണ്, അത്രയ്ക്ക് അശുദ്ധരായവർ മാത്രമേ അതേക്കുറിച്ച് ചിന്തിക്കുക പോലും ഉള്ളൂ എന്നൊക്കെയുള്ള വിലക്ക് നമ്മുടെ സമൂഹത്തിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന വിപത്ത് ഭയാനകമാണ്. ഈ വിഷയത്തെക്കുറിച്ച് ശരിയായ അറിവ് ആത്മീകരായവർ അല്ലെങ്കിൽ ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരും നൽകാത്തതിനാൽ ജനങ്ങൾ അതിനുവേണ്ടി മറ്റു മാർഗ്ഗങ്ങൾ തേടിപ്പോകുന്നു. വീട്ടിലിരുന്നാ മതിയല്ലോ, ടിവി ഓൺ ചെയ്താൽ എന്തെല്ലാം വേലകളും അവിടെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ യുവതലമുറയ്ക്ക് ലൈംഗികത്വത്തെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നത് വഷളായ കൂട്ടുകാരിൽ നിന്നും ഏറ്റവും മോശമായ പുസ്തകങ്ങളിൽ നിന്നുമാണ്. ഒരിക്കലും സാധ്യമല്ലാത്ത പ്രകടനങ്ങൾ ചലച്ചിത്രമാക്കി അതാണ് യഥാർത്ഥ കുടുംബജീവിതം എന്ന് കാണിച്ച് പണമുണ്ടാക്കുവാനും ഇന്ന് അനേകരും മടിക്കുന്നില്ല. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിന്മേൽ വരുത്തിവെക്കുന്ന വിന പറഞ്ഞറിയിക്കുവാൻ പ്രയാസമാണ്. ഈ അശ്ലീല പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവും ചലച്ചിത്രങ്ങളിൽ കണ്ടിട്ടുള്ള അഭ്യാസങ്ങളും കൂട്ടുകാരിൽ നിന്നും ലഭിക്കുന്ന വികൃതികളും മനസ്സിൽ കണക്കുകൂട്ടി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന യുവദമ്പതികൾ ആദ്യ രാത്രി തന്നെ തങ്ങളാകെ പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കി നിരാശിതരാകുന്നു. അങ്ങനെ താളം തെറ്റി ആരംഭിച്ച ജീവിതം ഒരായുസ് മുഴുവൻ പാളം തെറ്റി ഓടുന്നു. ചിലരൊക്കെ തങ്ങളുടേതായ വഴികളിലേക്ക് തിരിഞ്ഞെന്നു വന്നേക്കാം. എല്ലാ പ്രശ്നങ്ങളും ആരോടെങ്കിലും പറയാം. എന്നാൽ ഇത്ര മോശമായ ഒരു കാര്യം എങ്ങനെയാണ് പറയുന്നത്? എന്റെ വികാരത്തിന്റെ കാര്യം മറ്റ് ഒരാളോട് പറഞ്ഞാൽ എന്നെ തെറ്റിദ്ധരിക്കില്ലേ? അതുകൊണ്ട് എങ്ങനെങ്കിലും കടിച്ചു പിടിച്ച് വലിഞ്ഞു വിഴഞ്ഞു നീങ്ങാം. അതെ, അപസ്വരങ്ങൾ നിറഞ്ഞ ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ മുഖ്യ കാരണം കിടക്കറയിലെ പരാജയമാകുന്നു എന്ന് മറക്കരുത്. അതെങ്ങനെയാണ് ആരോടെങ്കിലും പറയുന്നത്? അതിനെന്താ പരിഹാരം? പരിഹാരം ഒരു വലിയ പങ്കിന് മദ്യവും മയക്കുമരുന്നുകളും ആകുമ്പോൾ വേറൊരു കൂട്ടർക്ക് അവിഹിത ബന്ധങ്ങളാണ്, വിവാഹത്തിന് പുറത്തുള്ള ബന്ധങ്ങൾ. തങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്നു എന്ന് തോന്നുന്നിടത്തേക്ക് മാറിയേക്കാം. വിവാഹമോചനം മാത്രം നടക്കാത്ത ആയിരക്കണക്കിന് ചത്ത വിവാഹ ബന്ധങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ദാമ്പത്യ ജീവിതത്തിന്റെ സുഖമോ രസമോ അറിയാത്ത ആയിരങ്ങൾ. ആത്മീകമായി വളരണമെന്ന ആഗ്രഹമുണ്ട്, എന്നാൽ കുടുംബജീവിതത്തിന്റെ ഈ ഭാഗം ബലഹീനമായിരിക്കുന്നതിനാൽ ആകെ തളർന്നിരിക്കുന്നു. എന്തു ചെയ്യാം? അതെ, താങ്കളുടെ പ്രശ്നത്തിനുള്ള പരിഹാരം ദൈവവചനമാകുന്നു. ഏ, ദൈവവചനത്തിൽ ഈ വക കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? അതെ, ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമായ ഇതും കൂടി സംസാരിക്കാതിരുന്നാൽ എങ്ങനെയാണ്? പൗലോസ് പറയുന്നു, ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിനെന്ന്. ഭാര്യമാർ അടിമയെപ്പോലെ ഭർത്താവ് പറയുന്നതെല്ലാം അനുസരിക്കുവാനുള്ള ഒരു കൽപ്പനയല്ലിത് എന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ. ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ എല്ലാ കാര്യങ്ങൾക്കും മുൻകൈ എടുക്കേണ്ടത് ഭർത്താവാണ്. ശാരീരികമായി അവനാണ് മുൻകൈ എടുക്കുന്നവൻ. സ്നേഹിക്കുന്നതിൽ മുൻകൈ എടുക്കേണ്ടത് ഭർത്താവാണ്. ഇതുവരെ ചിന്തിച്ചിരുന്നത് അങ്ങനെയല്ല ഇല്ലേ? വീട്ടിലെ കാര്യങ്ങളിൽ മുൻകൈ എടുക്കേണ്ടത് ഭർത്താവാണ്. അവനായിരിക്കണം വീട് പുലർത്തേണ്ടത് എന്ന് പറഞ്ഞാൽ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി അന്വേഷിച്ചു കൊണ്ടുവരേണ്ടത് ഭർത്താവാണ്. മടി പിടിച്ച് മുറുക്കാൻ കടയിലും കവലകളിലും അലഞ്ഞു തിരിഞ്ഞിട്ട് വേണമെങ്കിൽ അവൾ പിള്ളേരെ വളർത്തട്ടെ എന്ന് പറയുന്ന ഭർത്താക്കന്മാരെ എന്തു ചെയ്യണം എന്ന് ഞാൻ പറയാതെ അറിയാമല്ലോ. ചില പുരുഷന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരുടെ ഭാര്യമാർ പകലന്തിയോളം പണിയെടുത്ത് കൊണ്ടുവരുന്നത് കൊണ്ട് കള്ളും കുടിക്കും, ബീഡിയും വലിക്കും, പിന്നെ ചീത്ത പറച്ചിലും, ഒരു പണിയും ചെയ്യില്ല. വീട്ടിലെ കാര്യങ്ങൾ അവതാളത്തിലാക്കിയിട്ട് ഭാര്യമാർ വെളിയിൽ ജോലിക്ക് പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റിന്റെ അല്ല, മുൻഗണന കൊടുക്കേണ്ടതിന് കൊടുക്കുവാൻ സാധിക്കാത്തവരും ജീവിതത്തിലാകെ തകരാൻ സാധ്യതയുണ്ട് എന്നതാണ് കുഴപ്പം. പണസമ്പാദനമായിരിക്കരുത് മുൻഗണന. പോട്ടെ, അതല്ലല്ലോ നമ്മുടെ ഇപ്പോഴത്തെ മുൻഗണന. ഞാൻ പറഞ്ഞത് വീടന്വേഷിക്കുന്നത് ഭർത്താവായിരിക്കണമെന്നത്രേ എന്ന് പറഞ്ഞതുകൊണ്ട് അവൻ ഭാര്യയ്ക്ക് ആജ്ഞകൾ കൊടുക്കുന്ന ഒരു കമാൻഡർ പോലെ ആകുവാൻ ദൈവം അധികാരപ്പെടുത്തി എന്ന് ചിന്തിക്കരുത്. ഒരു വിശ്വാസി യേശു കർത്താവിനോട് പ്രതികരിക്കുന്നത് പോലെ ഭാര്യ ഭർത്താവിനോട് പ്രതികരിക്കേണ്ടതുണ്ട്. അതെ, സ്നേഹബന്ധത്തിൽ. ഒരിക്കൽ ഒരു സ്നേഹിതൻ എന്റെ അടുത്ത് വന്ന് എന്നോട് പറഞ്ഞു, ഞാൻ ആകെ നിരാശിതനാണ്, എന്തു ചെയ്യണമെന്നെനിക്കറിയില്ല, എന്തിനു ജീവിക്കണം എന്നുപോലും ഞാൻ ചിന്തിച്ചു പോകുന്നു, എന്റെ സ്വപ്നങ്ങൾ ഇതൊന്നുമായിരുന്നില്ല. ഇങ്ങനെ എങ്ങും തൊടാതെ സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തിയോട് അയാളുടെ പ്രശ്നം തുറന്നു പറയുവാൻ ആവശ്യപ്പെട്ടപ്പോൾ അയാൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്റെ ഭാര്യയ്ക്ക് ഒന്നിനും ഒരു താൽപര്യവുമില്ല, അവൾക്ക് കഞ്ഞി വെക്കണം, പിള്ളേരെ നോക്കണം, ഇതൊക്കെയല്ലാതെ എന്നെ ഒരു ശ്രദ്ധയുമില്ല. ഇതൊക്കെ പറഞ്ഞു കൊടുക്കുവാൻ അവൾ എന്നാ കൊച്ചുകുട്ടിയാണോ? ഭാര്യയുടെ കുറവ് പറഞ്ഞു വന്ന ഈ സ്നേഹിതൻ വാസ്തവത്തിൽ തന്റെ കഴിവില്ലായ്മ വിളിച്ചു പറയുകയായിരുന്നു എന്നോർത്തില്ല. ഭാര്യയിൽ നിന്നും അത്തരത്തിലൊരു പ്രതികരണം സമ്പാദിക്കുവാൻ മാത്രം കഴിവുള്ള ഒരു ഭർത്താവാണ് താൻ എന്ന് അവൻ വിളിച്ചറിയിക്കുകയായിരുന്നു. അയാളെ ശാന്തമാക്കിയിട്ട് ഞാൻ ചോദിച്ചു, സ്നേഹിത, താങ്കൾ താങ്കളുടെ ഭാര്യയോട് തുറന്ന് സംസാരിച്ചിട്ട് എത്ര നാളായി? താങ്കളുടെ വികാരങ്ങളെക്കുറിച്ച് അവളോട് പറഞ്ഞിട്ടുണ്ടോ? അവരോട് സ്നേഹം കാണിക്കുവാൻ താങ്കൾ ഏറ്റവും ഒടുവിൽ എന്നാണ് സമയമെടുത്തത്? ഒരു പടി കൂടി മുൻപോട്ട് കടന്ന് ഞാൻ ചോദിച്ചു, താങ്കൾ താങ്കളുടെ ഭാര്യയോട് നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് ഏറ്റവും ഒടുവിൽ പറഞ്ഞത് എപ്പോഴാണ്? അതിന് അയാളുടെ മറുപടി, ആഹാ, അതെന്തിനാ അതൊക്കെ പറയുന്നത്? അവൾക്കറിയില്ലേ എനിക്ക് അവളോട് സ്നേഹമുണ്ടെന്ന്? അവൾ അറിയേണ്ടതല്ലേ എന്റെ വികാരങ്ങൾ എന്തൊക്കെയാണെന്ന്? ഞാൻ സ്നേഹം കാണിക്കുവാൻ അവൾ എന്നാ കൊച്ചു കുട്ടിയാണോ? എനിക്ക് സ്നേഹമുണ്ട്. ഞാൻ പറഞ്ഞു, താങ്കൾക്ക് ഭാര്യയോട് സ്നേഹമുണ്ടെന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ടായിട്ട് പറഞ്ഞതല്ല. എന്നാൽ താങ്കൾ ആദ്യം അവളോട് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് വരെ അവൾ അങ്ങനെ താങ്കളോട് പറയേണ്ടതില്ല. ആദ്യം പറയേണ്ടത് പുരുഷനാണ്. സ്ത്രീയെ ഒരിക്കലും ഒരു വസ്തുവായി കാണരുത്, ഒരു വ്യക്തിയായി അംഗീകരിക്കുക. ഇത് പഠിപ്പിക്കുവാനോ പ്രസംഗിക്കുവാനോ ആളില്ലാത്തതിനാൽ കുടുംബങ്ങൾ ചിന്നഭിന്നമാകുന്നു. സ്ത്രീ പ്രതികരിക്കുന്ന ആളും പുരുഷൻ മുൻകൈ എടുക്കുന്ന ആളുമാകുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ അവൾക്ക് ഏറ്റവും താൽപര്യമുള്ള ഒരു പേര് വിളിച്ച് അവളെ ഇഷ്ടമാകുന്നു എന്ന് പറയുക. ഭർത്താവാണ് എന്തു ചെയ്യണമെന്ന് അഭിപ്രായപ്പെടേണ്ടത്, അതിനോട് സമ്മതം മൂളേണ്ടത് ഭാര്യയും. എന്താണ് നേതൃത്വം എന്ന് പറഞ്ഞാൽ എന്ന് നാം മനസ്സിലാക്കണം. പണിയെടുപ്പിക്കുവാൻ മാത്രമുള്ള നേതൃത്വമാകുന്നുവോ? ഒരു താൽപര്യവുമില്ലാത്ത ഒരു ഭാര്യയാണ് എനിക്കുള്ളത് എന്ന് താങ്കൾ പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ആ പാവം പെൺകുട്ടിക്ക് ഒരു താൽപര്യവും ഇല്ലാത്ത ഒരു ഭർത്താവിനെ കിട്ടിയല്ലോ എന്നാണ്. അവൻ ഒരു ഭർത്താവായിരിക്കേണ്ടതുപോലെ ആകുന്നില്ല. അവൾ എല്ലാ കാര്യങ്ങൾക്കും, അതായത് ശരിയായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും കീഴ്പ്പെടുക മാത്രമാണ് വേണ്ടത്. ഭാര്യാഭർത്തൃബന്ധത്തിലെ ഒരു പ്രധാന ഘടകം മാത്രമാണ് ശാരീരികമായി ബന്ധപ്പെടുന്നത് എന്ന് ഞാൻ ഓർപ്പിച്ചുവല്ലോ. വേറെ അനേകം ഘടകങ്ങളും ഉണ്ട്. ഈ പ്രമാണം അവിടെയെല്ലാം പ്രാവർത്തികമാക്കേണ്ടതാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. തുടർന്ന് പൗലോസ് പറയുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. അതിനു മുൻപ് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ, താങ്കളുടെ ഭവനത്തിൽ ആത്മനിറവിലുള്ളൊരു ജീവിതം ജീവിക്കുവാൻ താങ്കൾക്ക് സാധിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കാം. കർത്താവേ, വളരെ വ്യക്തമായും വ്യക്തിപരമായും ഞങ്ങളോട് ഇന്ന് അവിടുന്ന് ചോദിച്ച ചോദ്യങ്ങൾക്ക് തക്കതായ മറുപടി നൽകുവാൻ പലപ്പോഴും ഞങ്ങൾക്കില്ല. എന്നാൽ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ അവിടുത്തെ ഹിതപ്രകാരം നടത്തേണ്ടതിനായിട്ട് വീണ്ടും അവിടുത്തെ ബലമുള്ള കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
എഫേസ ലേഖനത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക. കൂടാതെ ഓഡിയോ സി ഡി തയ്യാറാകുന്നുണ്ട്. ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ തിരുവല്ല ഓഫീസുമായി ബന്ധപ്പെട്ടാൽ.
വർഷങ്ങളായി താങ്കൾ ആഗ്രഹിച്ചിരുന്നതുപോലെ ജീവസന്ദേശം ബൈബിൾ പഠനം ഇതാ പുസ്തകരൂപത്തിൽ. താങ്കളുടെ കോപ്പി സ്വന്തമാക്കുന്നതിനുള്ള വിശദവിവരങ്ങൾക്കായി ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടും.
പ്രിയ ശ്രോതാവേ, ഈ പരിപാടിയോടുള്ള താങ്കളുടെ പ്രതികരണം വളരെ അഭിനന്ദാർഹമാണ്. താങ്കളുടെ അനുഭവങ്ങളും നിർദ്ദേശങ്ങളും കേൾക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. താങ്കളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ചാൽ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. ഇന്ന് തന്നെ ഒരു കത്തെഴുതിയാലും ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഞങ്ങളുടെ ഇമെയിൽ ഐഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിട്ട് ഉടനെ സംസാരിക്കുവാൻ ഈ പറയുന്ന ഫോൺ നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിക്കുക: 9447767378, 9447767378. താങ്കളുമായി സംസാരിക്കുവാൻ ഇപ്പോൾ തന്നെ ഒരാൾ തയ്യാറായിരിക്കുന്നു.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
അതെ, അന്ധനായി വഴിയറിയാതെ നടന്ന എന്നെ സത്യപ്രകാശത്തിലേക്ക് നടത്തിയ എന്റെ ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു.
അറിയാതെ ഞാൻ അലഞ്ഞു, അന്ധനായി ല അറിയാതെ ഞാൻ അലഞ്ഞു, കാഴ്ചയേകിടും നിൻ വചനം, കണ്ണുനീർ തുടയ്ക്കും നിൻ കരം. കാഴ്ചയേകിടും നിൻ വചനം.